أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد همت به وهم بها لولا كذلك لنصرف عنه السوء والفحشاء إنه من عبادنا المخلصين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الحمد لله رب العالمين. الحمد لله رب العالمين. اللهم صل على سيدنا محمد. ولقد تيرتي ഇവിടെ നമ്മൾ ഇതുവരെ ഈ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കഴിഞ്ഞ ആഴ്ചത്തെ നമ്മൾ ഒന്നും പറയേണ്ട ആവശ്യമില്ല, നമ്മൾ കേട്ടല്ലോ. ഇവിടെ അസീസിന്റെ ഭാര്യ യൂസുഫ് അലൈഹിസ്സലാമയെ വശീകരിക്കുവാൻ ശ്രമിച്ചു. അദ്ദേഹം അതിൽ നിന്ന് അള്ളാഹുവിലേക്ക് ശരണം തേടി. എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഒരിക്കലും അക്രമികൾ വിജയിക്കുകയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം അദ്ദേഹത്തിന് പരലോകത്തെക്കുറിച്ച് ഉള്ള ബോധ്യമുള്ളത് കൊണ്ട് അദ്ദേഹം അങ്ങനെ പറയുന്നുണ്ടായി. വലക്കത് ഹമ്മത്ത് ബി, വലക്കത് തീർച്ചയായും. ഹമ്മത്ത് അവൾ ഉദ്ദേശിച്ചു. ഹമ്മത്ത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയാണെന്ന് മനസ്സിലായി. ഹമ്മത്ത് അവൾ ഉദ്ദേശിച്ചു. ബിഹി അദ്ദേഹത്തെ കൊണ്ട് അഥവാ യൂസുഫ് അലൈഹി ഇസ്ലാമയെ കൊണ്ട് അവൾ ചിലത് ഉദ്ദേശിച്ചു. ഹമ്മ ബിഹ അദ്ദേഹവും അവളെ കുറിച്ച് ചിലത് ഉദ്ദേശിച്ചു. ലൗല അതെന്താണെന്ന് നമുക്ക് വിചാരിക്കാം. ലൗല അർറഅ, ലൗല അല്ലായിരുന്നുവെങ്കിൽ. അൻ റഅ എന്നുള്ളതാണ് അർറഅ, ഇദ്ഗാം കാമിൽ എന്ന് പറയുന്നത്. നൂന് അപ്രത്യക്ഷമായിട്ട് റാക്ക് ശബ്ദ വരുന്നു. അർറഅ അദ്ദേഹം കണ്ടു എന്നതിനാൽ. അപ്പൊ ലൗല അർറഅ അദ്ദേഹം കണ്ടില്ലായിരുന്നുവെങ്കിൽ ബുർഹാൻ റബ്ബി, എന്നാണ് ബുർഹാൻ തെളിവുകൾ. യാ അയ്യുഹൻ നാസ് ഖദ് ജാഅകും ബുർഹാനും മിർ റബ്ബികും വഅൻസൽനാ ഇലൈക്കും നൂറൻ മുബീന. യാ അയ്യുഹൻ നാസ് അല്ലയോ മനുഷ്യരെ, ഖദ് ജാഅകും ബുർഹാനും മിർ റബ്ബികും നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ബുർഹാൻ അല്ലെങ്കിൽ തെളിവുകൾ നിങ്ങൾക്ക് തീർച്ചയായും വന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കേണ്ട താമസമുള്ളൂ. നിങ്ങൾക്ക് തെളിവുകൾ നിങ്ങളുടെ ചുറ്റുഭാഗത്തും അള്ളാഹു നേരത്തിയിട്ടുണ്ട്. അത് നിങ്ങൾ ആകാശത്തേക്ക് നോക്കിയാലും നിങ്ങളെ സ്വന്തം ശരീരത്തേക്ക് നോക്കിയാലും ഒക്കെ അള്ളാഹുവിന്റെ സൃഷ്ടിക്കന്റെ മറ്റുള്ള എല്ലാ വ്യക്തമായ തെളിവുകളും പ്രപഞ്ചത്തിലുണ്ട്. അത് നോക്കി കാണണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ തീർച്ചയായും നിങ്ങൾക്ക് തെളിവുകൾ വന്നിരിക്കുന്നു. വഞ്ചന ഇലേക്കും നുറം മുബീന, വഞ്ചന നാം ഇറക്കുകയും ചെയ്തു ഇലേക്കും നിങ്ങളിലേക്ക് നൂറം മുബീന, വ്യക്തമായ പ്രകാശം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? നേർമാർഗം കാണാൻ വഴി കാണാനുള്ള പ്രകാശം ഇവിടെ ഉദ്ദേശിക്കുന്ന ഖുർആനാണ്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഗൈഡൻസ്. അങ്ങനെയുള്ള നൂറ് പ്രകാശം അള്ളാഹു വഴി നടക്കുവാൻ ആവശ്യമുള്ളവർക്ക് ഇവിടെ ഇറക്കിയിട്ടുള്ളൂ എന്നുള്ള പറയുന്നവരെ ഇവിടെ ബുർഹാൻ റബ്ബി, അദ്ദേഹത്തിന്റെ റബ്ബിൽ നിന്നുള്ള ബുർഹാൻ അല്ലെങ്കിൽ ദൃഷ്ടാന്തം തെളിവ് ഒക്കെ പിന്നെ അദ്ദേഹം കണ്ടില്ലായിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞു. ഇത് രണ്ട് വിധത്തിൽ വ്യാഖ്യാനിക്കപ്പെടാം. ഒന്ന്, അദ്ദേഹം അവളെ കുറിച്ച് ധരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ വന്നപ്പോ മുന്നോട്ട് ഇവള് വന്നപ്പോ അദ്ദേഹം എന്ത് ചെയ്തു? ബുർഹാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെ ഒരു മോശമായ ഒരു പ്രവർത്തനത്തിലേക്ക് അദ്ദേഹം ഒരിക്കലും മുന്നോട്ട് ആയില്ല. അപ്പൊ ഈ ബുർഹാൻ കണ്ടില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിനെ കുറിച്ച് പറയാൻ പറ്റില്ലായിരുന്നു എന്ന് വേണമെങ്കിൽ അതിനൊരു അർത്ഥം കൊടുക്കാം. മനസ്സിലായില്ലേ? അതായത് ഒരു മ്ലേച്ഛമായ കാര്യം ചെയ്യാനുള്ള ഒരു അവസരം മുന്നിൽ വന്നപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പ്രശ്നം അദ്ദേഹമില്ല. കാരണം എന്താണ്? അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അദ്ദേഹത്തിന് ഹിക്മത്തും ഇൽമും നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ബുർഹാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അത് എല്ലാ നബിമാരുടെ അവസ്ഥ തന്നെ അങ്ങനെ. ഇപ്പൊ നമ്മള് നബിസല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഖുർആനിൽ പറയുന്നില്ലേ, പിന്നെ സുബ്ഹാനല്ലദി അസ്റ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദി ബാറക്നാ ഹൗലഹു ലിനുറിയഹു. ചുറ്റുഭാഗവും പിന്നെ ബർക്കത്തുടേയമായ സ്ഥലം അഥവാ മൈത്തുൽ മുഖദ്ദിസിലേക്ക് രാത്രിയാണും മസ്ജിദുൽ ഹറാമിൽ തന്നെ നിൽക്കുന്ന അള്ളാഹു നടത്തിയ കാര്യമാണ് ആയത്തിൽ പറയും. എന്നിട്ട് എന്താ പറയുന്നില്ല, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് ചിലത് അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുവാൻ വേണ്ടിയാണ്. അപ്പൊ അവിടെ ഓരോ നബിമാരെ എടുത്താലും നിങ്ങൾക്ക് അങ്ങനെ കാണാൻ കഴിയും. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിയെ കുറിച്ചിട്ടും അതേപോലെ മറ്റൊരു കാര്യം അള്ളാഹുവോട് പറയുന്നത് പിന്നെ അപ്രകാരം നുരി നാം കാണിച്ചു കൊടുത്ത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമക്ക് മലക്കൂത്ത് സമാവാത്തി വല്ലാം ആകാശ ഭൂമികളുടെ മലക്കൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനെ പറ്റി ഭയങ്കര വിശദീകരിക്കാറുണ്ട് പല പണ്ഡിതന്മാർ. മലക്കൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ച രഹസ്യങ്ങൾ എന്നൊക്കെ പറയും. അതിൻ്റെയൊക്കെ പിന്നെ അള്ളാന്റെ കൺട്രോളിലിരിക്കണ നമ്മൾക്ക് സാധാരണ മനുഷ്യന്മാർക്ക് എത്തിപ്പെടാൻ കഴിയാത്ത കുറെ രഹസ്യമുള്ള കാര്യങ്ങളെല്ലാം അനുഗമിച്ചിട്ട് ഇബ്രാഹിം അലൈഹി ഇസ്ലാമക്ക് അള്ളാഹു കാണിച്ചു കൊടുക്കും. എന്താണ് ഞാൻ പറഞ്ഞു വരുന്ന മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വലിയ കൂന അദ്ദേഹം ആയി തീരുവാൻ വേണ്ടി മിനൽ മൂക്കിനി, മൂക്കിൻ എന്ന് പറഞ്ഞാൽ യക്കീൻ അതാണ് മൂക്കിൻ, യക്കീൻ എന്ന് പറഞ്ഞാൽ ഉറപ്പ്, മൂക്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പുള്ളവൻ അല്ലേ, ഉറപ്പ് ആരിലാണോ ഉള്ളത് ആ ആൾക്കാണ് എന്താ പറയാ. അപ്പോ വലിയ കൂന മിനൽ മൂക്കിനി അദ്ദേഹം കുറച്ച വിശ്വാസമുള്ള ആളുടെ കൂട്ടത്തിലായിത്തീരുവാൻ വേണ്ടി അള്ളാഹു ദൃഷ്ടാന്തങ്ങൾ അദ്ദേഹത്തിന് കാണിച്ചു. അല്ലേ, അപ്പൊ നബിമാരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഒരു പ്രത്യേക ലെവലിന്റെ മുകളിലേക്ക് കൊണ്ടുപോകും. അവരുടെ ഈമാൻ ഒരിക്കലും ചഞ്ചലമാവാൻ പാടില്ല. അതിനുവേണ്ടി അവരുടെ ഈമാൻ വളരെ ശക്തവും അല്ലെങ്കിൽ സുശക്തമായി തീരുവാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ അള്ളാഹു സ്വീകരിക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ സുന്നത്തിൽപ്പെട്ടതാണ്. അപ്പോ വലിയ വലിയ പ്രവാചകന്മാർക്കെങ്കിലും ഇപ്പൊ മൂസ നബി അലൈഹി ഇസ്ലാമക്ക് അള്ളാഹു സംസാരിച്ചുകൊണ്ട് അവിടെ ഞാൻ അനമിനൽ പിന്നെ അവ്വലൽ മുസ്ലിമി എന്നാണല്ലേ, ഞാനാണ് ഏറ്റവും അധികം വിശ്വസിക്കുന്ന ആൾ അല്ലെങ്കിൽ മുസ്ലിം ആയതുകൊണ്ടും കീഴൊതുങ്ങിയാണ്. അപ്പൊ അങ്ങനെ ഓരോരുത്തർക്കും നബിമാർക്കെല്ലാം ആ ഒരു യത്തീം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അള്ളാഹു. അതേപോലെയാണ് ഇവിടെ യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ കാര്യത്തിലും അള്ളാഹു പറയുന്നത് ലൗല അർറഅ ബുർഹാന റബ്ബി, അദ്ദേഹത്തിന്റെ രക്ഷിതാവിന്റെ പിന്നെ ഈ ദൃഷ്ടാന്തങ്ങൾ അദ്ദേഹം കണ്ടില്ലായിരുന്നുവെങ്കിൽ ചിലപ്പം അദ്ദേഹം ഇതുപോലൊരു ശക്തമായ ഇതിനെതിരായ ഒരു നിലപാട് ചിലപ്പം എടുക്കില്ലായിരുന്നോ എന്ന് തോന്നിപ്പോകുന്നതാണ് പ്രയോഗം. പക്ഷെ എന്താണെന്ന് വ്യക്തമായിട്ട് പറയുക. ഇപ്പൊ രണ്ട് കാര്യമാണ് ഇവിടെ പറയുന്നത്. ഒന്നെന്താ വെച്ചാൽ ഇങ്ങനെ ഒരു ഒരു സാഹചര്യം വന്നപ്പോൾ അദ്ദേഹം ഒരിക്കലും ആ ഭാഗത്തേക്ക് ചിന്തിക്കാതെ അതിൽ നിന്ന് മാറി നിന്നു, അല്ലെങ്കിൽ അതിൽ നിന്ന് വിട്ട് ഓടി, വാലിലേക്ക് ഓടി എന്ന് പറയുന്നത് അദ്ദേഹമാണ് മുന്നിൽ ഓടിയത് എന്ന് നമുക്ക് മനസ്സിലാവുകയാണ്. രണ്ടാമത്തെ വിശദീകരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെ കുറിച്ച് അദ്ദേഹവും ചിട്ടയായി വിചാരിക്കുമായിരുന്നു, എന്നുവെച്ചാൽ ഈ വേണ്ട കുട്ടിക്ക് അദ്ദേഹവും മുതിരുമായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിനും വികാരമുണ്ട്, അദ്ദേഹം ഒരു ചെറുപ്പക്കാരനാണ്, അദ്ദേഹം ഒരു പുരുഷനാണ്, അദ്ദേഹം ഒരു സ്ത്രീയാണ്, ഇവര് വാതിൽ അടച്ചിട്ടുണ്ട്, അവസ്ഥകളൊക്കെ നമുക്ക് മനസ്സിലാക്കുമ്പോൾ ഒരു സാധാരണഗതിയിൽ ഒരു സാധാരണ മനുഷ്യന് അതിൽ വീഴുമ്പോഴുള്ള സാധ്യത വളരെ കൂടുതലാണ്. അദ്ദേഹവും അതിൽ വീഴുമായിരുന്നു, അദ്ദേഹത്തിനും വികാരവും ഒരു മനുഷ്യ സാഹചര്യമായ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം കണ്ടതുകൊണ്ട് അദ്ദേഹം അങ്ങനെ ഒരു അതിന്റെ ഭവിഷ്യത്തുകൾ നാളെ പരലോകത്തിൽ ചെന്നാൽ നരകത്തിലെത്തും അല്ലെങ്കിൽ ശിക്ഷ കിട്ടും എന്നുള്ള മനസ്സിലാക്കിയത് കൊണ്ട് അദ്ദേഹം തന്റെ പിന്നെ മനസ്സിനെയും ശരീരത്തിനെയും അതിൽ നിന്ന് കൺട്രോളിൽ മാറ്റി അവിടെയാണ് അദ്ദേഹത്തിന് കൂടുതൽ കഴിവുള്ളവനാകി തീരുന്നത് എന്ന് മനസ്സിലായല്ലോ. രണ്ടു വിധത്തിലും കദാലിക്ക അപ്രകാരം ലീ നസ്രിഫ നാം തിരിക്കുവാൻ വേണ്ടി അൻഹു അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹത്തെ തൊട്ട് അസു ആ തിന്മയെ അപ്പൊ തിന്മയെ അദ്ദേഹത്തിൽ നിന്ന് തിരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് കുറച്ച് ബുർഹാനുകൾ അള്ളാഹു കാണിച്ചു കൊടുത്തു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. സാധാരണ ഇങ്ങനത്തെ നീചവൃത്തി എന്നുള്ള അർത്ഥത്തിൽ പറയുന്ന വാക്കാണ്. ഇന്നഹു തീർച്ചയായും അദ്ദേഹം മിൻ ഇബാദിന അൽ മുഖ്ലസീൻ, മിൻ ഇബാദിന നമ്മുടെ അടിയാന്മാരിൽപ്പെട്ട അൽ മുഖ്ലസീൻ, എന്താണ് മുഖ്ലസീൻ എന്താണ് പറയാറ്, നിഷ്കളങ്കരായ അല്ലേ, നിഷ്കളാസുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഷ്കളങ്കരായ അടിയാന്മാരിൽ പെട്ട ഒരാളായിരുന്നു അദ്ദേഹം എന്ന് അള്ളാഹു എന്ന സർട്ടിഫിക്കറ്റ് യൂസുഫ് അലൈഹി ഇസ്ലാമക്ക് കൊടുക്കണം. തീർച്ചയായും അവൾ അദ്ദേഹത്തെ കുറിച്ച് ചിലത് ഉദ്ദേശിച്ചു, വഹമ്മ ബിഹ അദ്ദേഹവും അവളെ കുറിച്ച് ഉദ്ദേശിച്ചു. ലൗല അർറാ അദ്ദേഹം കണ്ടില്ലായിരുന്നുവെങ്കിൽ ബുർഹാന റബ്ബിഹി തന്റെ രക്ഷിതാവിന്റെ ദൃഷ്ടാന്തങ്ങളെ അല്ലെങ്കിൽ തെളിവുകളെ കണ്ടില്ലായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ അവിടെ ആ ഒരു വാചകം പൂർത്തിയായി. കഥാലിക്ക് അപ്രകാരം ലി നസ്രിഫ നാം തിരിക്കുവാൻ വേണ്ടി അൻഹു അദ്ദേഹത്തെ തൊട്ട് അസ്തു അ തിന്മയെയും ഇന്നഹു തീർച്ചയായും അദ്ദേഹം മിൻ ഇബാദിനാ നമ്മുടെ അടിയാന്മാരിൽ പെട്ടാൽ മുഖലസീൻ നിഷ്കളങ്കരിൽ പെട്ട ഒരു ആളായിരുന്നു. ഈ ദൃഷ്ടാന്തം എന്താണ് കാട്ടിക്കൊടുത്തത് എന്ന് അള്ളാഹു പറഞ്ഞില്ല. എല്ലായിടത്തും അങ്ങനെ പറയണമെന്നില്ല. അപ്പൊ ഈ യൂസഫ് അലി ഇസ്ലാമിന്റെ കാര്യത്തിൽ എന്ത് ദൃഷ്ടാന്തമുള്ള കോൺസെപ്റ്റ് എന്ന് പറയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേസിൽ നമ്മൾ പറഞ്ഞു ബൈത്തുൽ മുഖദ്ദസിനെ അതിന്റെ ചുറ്റുഭാഗത്തുള്ള ബാറക്ന ഹൗലഹു എന്ന് പറഞ്ഞ ആ ചുറ്റുഭാഗം കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. എന്നിട്ട് തിരിച്ചു വന്നിട്ട് യൂസഫ് അലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അന്നത്തെ ആളുകൾ പല ചോദ്യങ്ങൾ ചോദിച്ച കൂട്ടത്തിൽ അതിനെത്ര ജനലുണ്ടായിരുന്നു, അതിന് മുമ്പിൽ എത്ര ജനലുണ്ടായിരുന്നു, പടി എത്ര പടി ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം മുമ്പിൽ താനെ കണ്ടുകൊണ്ട് പറയുന്നത് പോലെ കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ അത്രയും വ്യക്തമായിട്ട് കാണിച്ചു കൊടുത്തുകൊണ്ട് ആളുകൾക്ക് പ്രൂവ് ചെയ്തിട്ട് പോലും അവരിൽ വിശ്വസിക്കാതെ ഉണങ്ങിപ്പോയവരാ അല്ലേ. അപ്പൊ അതൊന്നും സത്യം അറിയാൻ വേണ്ടി ചോദിച്ചു വരുന്നവരല്ല അതിൽ പലരും, വെറുതെ പരീക്ഷിച്ചിട്ട് തോൽപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടി വരുന്നവരാ. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കാണുന്നതോടുകൂടി അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെ കുറിച്ചുള്ള വിശ്വാസം നമ്മൾ ഉയർത്തരണമായി വിശ്വാസമല്ല, അതിനപ്പുറം ഒരു യക്കീനിന്റെ മറ്റൊരു ലെവലിലേക്ക് അത് ഉയർന്നു പോകണം. അതുപോലെയാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് മലക്കുത്തി സമാവാസ് കാണിച്ചു തരുന്നതോട് അള്ളാഹു അദ്ദേഹത്തിന്റെ, അതേപോലെ തന്നെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മറ്റൊരു വിഷയം ഖുർആനിൽ പറയുന്നുണ്ടല്ലോ. അദ്ദേഹം ചോദിച്ചു എങ്ങനെയാണ് പഠിച്ചനെ നീ ഈ മരിച്ച വ്യക്തി ജീവൻ വെച്ചു കൊടുക്കുന്നതെന്ന് കാണിച്ചു തരുമെന്ന് ചോദിച്ചത്. അപ്പോ പക്ഷികളെ അറുത്തിട്ട് കുറെ പീസാക്കി പഴയ പർവ്വതത്തിൽ ഇട്ടിട്ട് തിരിച്ചു വന്നപ്പം അദ്ദേഹത്തിന് ഒരു യക്കീൻ ഉണ്ടായി, മനസ്സിലായില്ലേ. അദ്ദേഹത്തിനൊരു യക്കീന് അള്ളാഹു ഇനി ജീവൻ പറ്റി വിൽക്കാൻ അറിയോ പറ്റുമെന്നൊക്കെ അദ്ദേഹത്തിന് അറിയായിട്ടല്ല, വലിയ എത്തുന്ന എന്നെ കൽവി എന്നാണ്, എന്റെ ഹൃദയത്തെ ഒന്ന് സമാധാനിപ്പിക്കാനാണ് ഇതൊന്നും കണ്ടത്. അങ്ങനെ അത് കണ്ടിട്ട് ഒരു ബോധ്യാകാണ്ടല്ലോ. അതായത് ഇപ്പം മരിക്കുന്നേരം ഫിറഔൻ മരിക്കുന്ന സമയത്ത് നരകവും സ്വർഗവും ഒക്കെ കണ്ടിട്ട് നരകത്തിലേക്കാ പോകണമെന്ന് മനസ്സിലായിട്ട് എന്താ അയാൾ പറഞ്ഞത്? ആ മനസ്സിൽ പിറമ്പി മുത്തവഹാമെന്ന് അല്ലേ വിശ്വസിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഒരു വിശ്വാസം കൈക്കൊള്ളാൻ മാത്രം ഉതകുന്ന ഒരു എന്തോ വല്ലാത്ത ഒരു ദൃഷ്ടാന്തം ഫിറഔൻ അവിടെ കണ്ടു എന്നുള്ള മനസ്സിലാക്കട്ടെ. അതുപോലെ ഓരോരുത്തരും മരിക്കുമ്പോ കാണൂന്ന അല്ലേ. പക്ഷെ ആ സമയത്ത് കണ്ടു വിശ്വസിച്ചുകൊണ്ട് കാര്യമില്ല എന്നുള്ളത് മറ്റൊരു വിഷയം. പക്ഷെ ആ ഒരു വിശ്വാസം പ്രവാചകന്മാരിലേക്ക് അള്ളാഹു വേറെ തന്നെ കൊടുത്തിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. മനുസരിച്ച് ഓടുക അല്ലെങ്കിൽ ആ മിഹമേഹിയ മുന്നോട്ട് വരിക എന്ന് പിന്നെ മുത്താബ് കൂടെ പറയാറുണ്ട്. ഏതായാലും മത്സരിച്ച് വരുന്ന ഇവിടെ ഇത്തബക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും പരസ്പരം മത്സരിച്ച് ഓടിയിരുന്നു. ഒറ്റബക്കൽ ബാബ വാതിലിലേക്ക് രണ്ടുപേരും അനുസരിച്ച് ഓടി. ആരൊക്കെ പേര്? യൂസഫ് അലൈഹി ഇസ്ലാമയും അദ്ദേഹത്തിന്റെ പുറകിൽ സുലൈഖ എന്നാണ് പേര് എന്ന് പറയപ്പെടുന്ന ഈ അസീസിന്റെ ഭാര്യയും. അവൾ കീറി കമീസഹു അദ്ദേഹത്തിന്റെ കുപ്പായം, കമീസ് തന്നെ കുപ്പായം. മിൻ ദുബുരി പുറഭാഗൻ, പുറം ഭാഗത്ത് കിളി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മൾ അടുത്ത ആഴ്ച കാണുമ്പോൾ മനസ്സിലാവും. ആ രണ്ടുപേരും അൽഫയ എന്ന് പറയുന്നത് രണ്ടുപേരും അവിടെ കണ്ടെത്തി. സയ്യിദ് എന്ന് പറഞ്ഞ ഞങ്ങളെ ഓഫീസിലൊക്കെ നമ്മളെ ഉയർന്ന ആളുകളെ കാണുമ്പോൾ യാ സയ്യിദി സബാഹുൽ ഖൈർ സയ്യിദി കൈഫ ഹാലുക യാ സയ്യിദി അതായത് ഉദ്ദേശം എന്റെ ബോസ് മനസ്സിലായി എന്നെക്കാൾ സീനിയറായ ആളെയാണ് ഞാനെന്തെന്ന് പറയട്ടെ. ഇവിടെ ഒരു സ്ത്രീ സയ്യിദ് എന്ന് പറയുമ്പോൾ ആരായിരിക്കും? അവളുടെ ബോസാരാണ്, ഭർത്താവാണ്. അപ്പൊ അൽഫയ സയ്യിദ ഇവിടെ രണ്ടുപേരുടെയും ബോസാരാണ്, അപ്പൊ അതുകൊണ്ടാണ് അൽഫയ രണ്ടുപേരും പിന്നെ കണ്ടെത്തി സയ്യിദഹ അവളുടെ ഭർത്താവിനെ എന്ന് പ്രത്യേകം ഇവിടെ പറയുന്നത്. ലദൽ ബാബ് എവിടെ വാതിലിന്റെ അടുത്ത്. അപ്പൊ ഓടിപ്പോയി യൂസുഫ് അലൈഹി സ്വലാം വാതിൽ തുറക്കാറ്, പക്ഷെ തുറന്ന ഉടനെ കാണുന്നത് ആരെയാണ്? അജീബിനെയാണ്. അത് ചിലപ്പോ അള്ളാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയതാണെന്നാണ് പിന്നീട് മനസ്സിലാക്കാൻ. അവിടെ ആ സമയത്ത് അദ്ദേഹം വന്നുപെട്ടത് യൂസുഫ് അലൈഹി സ്വലാമിയെ അള്ളാഹു രക്ഷപ്പെടുത്തിയതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോഴേക്ക് സ്ത്രീകളുടെ തന്ത്രം എത്ര പെട്ടെന്നാണ് ആണുങ്ങളെ പോലും ആശ്ചര്യപ്പെടുത്തി കളയുന്ന, അല്ലെങ്കിൽ ഉത്തരം മുട്ടിച്ച് കളയുന്ന രീതിയിലുള്ള പ്രതികരണം സ്ത്രീകളിൽ നിന്ന് പ്രതീക്ഷിക്കാമെന്നൊക്കെ ചർച്ചകളിൽ കാണുന്നത്. അത് സ്ത്രീകളുടെ എതിരായിട്ട് പറയുന്നതല്ല, പക്ഷെ ഈ സംഭവം വായിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാണ് പെട്ടെന്ന് അവള് പത്തര സെക്കൻഡ് കൊണ്ടാണ് ഇത്രയും വലിയ ഒരു തന്ത്രം മെനഞ്ഞിട്ട് ഇങ്ങനെ ഒരു മറുപടി പറയാൻ ചിലപ്പോൾ ആണുങ്ങൾക്ക് ഒരിക്കലും സാധിക്കില്ല. ആ കാര്യത്തിൽ ആണുങ്ങൾ ഒരിക്കലും സ്മാർട്ടല്ല, സ്ത്രീകൾ വളരെ സ്മാർട്ടാണ് എന്ന് ചർച്ചകളിൽ കാണാൻ കഴിയും. കാലത്ത് അവൾ പറഞ്ഞു മാ ജസാഉ പ്രതിഫലമില്ല, മൻ അറാദ ഉദ്ദേശിക്കുന്ന ഒരുവന് ബി അഹ്ലിക താങ്കളുടെ, ആരോടെ പറയണം? ഭർത്താവിനോട് പറയണം. ബി അഹ്ലിക താങ്കളുടെ കുടുംബക്കാരോട് സൂ എൻ ഒരു തിന്മ ഉദ്ദേശിക്കുന്നവന് പ്രതിഫലമില്ല, ഇല്ല അയ്യുജന, ഇല്ല അല്ലാതെ അയ്യുജന. തിന്നിന് എന്ന് പറഞ്ഞാൽ എന്താ? കാരാഗ്രഹം അല്ലെങ്കിൽ ജയിൽ, ജയിലിൽ അടക്കപ്പെടുക എന്നാണ് ഇത് കർമ്മണി പ്രയോഗം അടങ്ങിയത്. അതായത് മജ്ഹൂൽ അയ്യുജന തടവിലാക്കപ്പെടുക എന്നല്ലാതെ മറ്റൊരു പ്രതിഫലവും ഇല്ല, അല്ലെങ്കിൽ ഔ അല്ലെങ്കിൽ അദാബുൻ അലീ വേദനയേറിയ ശിക്ഷ. അപ്പൊ ഇങ്ങനെ ഒരു സ്വന്തം താങ്കളുടെ സ്വന്തം കുടുംബത്തിൽ അല്ലെങ്കിൽ ആള് അഹിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് നിങ്ങളുടെ ആള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബമാകാം അല്ലെങ്കിൽ വളരെ അടുത്ത ആളാകാം, അങ്ങനെ ഉള്ള ഒരാളോട് നിങ്ങളെ ഈ എടുത്തു കൊടുന്ന് വളർത്തിയ ഒരു അടിമ അക്രമം ചെയ്യുമ്പോൾ അതിനുള്ള പ്രതിഫലം അവനെ ജയിലിൽ അടക്കുകയല്ലാതെ അല്ലെങ്കിൽ അവനെ ശിക്ഷിക്കുകയല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറയുന്നതോടുകൂടി എന്തൊരു അപരാധമാണ് അദ്ദേഹത്തിന്റെ മുകളിൽ ആ സ്ത്രീ വെച്ച് കെട്ടിയത് എന്നുള്ളതാണ്. ഇത്രയും നല്ല രക്ഷപ്പെടാനുള്ള മറ്റൊരു മാർഗവും ചിലപ്പോൾ നമുക്ക് ആലോചിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ആ സെക്കൻഡ് കൊണ്ട് അങ്ങനെ ഒരു ഐഡിയ പെട്ടെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഭർത്താവിന് വാതിലിന്റെ അവിടെ വെച്ച് കണ്ടപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഐഡിയ പറയാൻ മാത്രം അവള് സാമർഥ്യം ഉപയോഗിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നുള്ള ആഴ്ച പറയാം. വർത്തവക്കൽ ബാബ രണ്ടുപേരും മത്സരിച്ച് വാതിലിലേക്ക് ഓടി. അവള് കീറി കമീസഹു അദ്ദേഹത്തിന്റെ കുപ്പായത്തിൽ നിന്ന്, അദ്ദേഹത്തെ പിടിക്കാൻ ശ്രമിച്ചു പിന്നിൽ നിന്ന്, പക്ഷെ കുപ്പായം കീറി വന്നു. മിൻ ദുബുലിൻ അദ്ദേഹത്തിന്റെ പിന്നിൽ നിന്ന് പിന്നിൽ പിൻഭാഗത്ത്. വ അൽഫയ അവർ രണ്ടുപേരും കണ്ടെത്തി. സയ്യിദഹ അവളുടെ ഭർത്താവിനെ എന്നെ നമുക്ക് ഇവിടെ അർത്ഥം പറയാം, അല്ലെങ്കിൽ അവളുടെ നേതാവിനെന്നോ അല്ലെങ്കിൽ നാഥനെയെന്നോ അർത്ഥം പറയാം. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഭർത്താവിന്. ലദൽ ബാബ് വാതിലിന്റെ അടുക്കൽ വെച്ച് കണ്ടു. കാലത്ത് എന്നിട്ട് അവള് പറഞ്ഞു മാ ജസാഉ പ്രതിഫലമില്ല. മാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊന്നും എന്ന് അർത്ഥമുണ്ട്, എന്ത്ന്ന് ചോദ്യമുണ്ട്, ഇല്ല എന്ന് അർത്ഥം. മാ ജസാഉ പ്രതിഫലമില്ല, മൻ അറാദ ഒരു വൻ, മൻ എന്ന് പറഞ്ഞ ഒരുവൻ, അറാദ അവൻ ഉദ്ദേശിക്കുന്നു. ബി അഹ്ലിക താങ്കളുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ താങ്കളുടെ വീട്ടിലല്ലേ എന്ത് സൂ അൻ ഒരു തിന്മയെ, ഒരു തിന്മയെ ഉദ്ദേശിക്കുന്നവനും പ്രതിഫലമില്ല, ഇല്ല അയ്യുജന അവൻ കാരാഗ്രഹത്തിൽ അടക്കപ്പെടുകയല്ലാതെ ഔ അദാബുൻ അലീം അല്ലെങ്കിൽ വേദനയേറിയ ഒരു ശിക്ഷ കിട്ടുക എന്നുള്ളതല്ലാതെ. ഇപ്പൊ കാല അദ്ദേഹം പറഞ്ഞു ഹിയ അവളാണ്, ആര് യൂസുഫ് അലൈഹിസ്സലാം പറയാം ഹിയ അവളാണ് റാവദത്തിനി എന്നെ വശീകരിക്കാൻ ശ്രമിച്ചത് അന്നത്തി എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ശരീരത്തിന് വേണ്ടി എന്നെ വശീകരിക്കാൻ ശ്രമിച്ചത് അവളാണ് എന്ന് യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞു. ഓ ഷഹീദ ഷാഹിദും മിൻ അഹ്ലിഹ ഷഹീദ എന്നാണ് സാക്ഷി നിന്നു സാക്ഷ്യം വഹിച്ചു. ഷാഹിദ് ഒരു സാക്ഷി, ഒരു സാക്ഷി സാക്ഷ്യം നിന്നു. ആരാണ് ആ സാക്ഷി? മിൻ അഹ്ലിഹ അവളുടെ ആൾക്കാരുടെ കൂട്ടത്തിൽ നിന്നല്ല. അപ്പൊ അതിലൊരു കാര്യമുണ്ട്. അങ്ങനെ ഒരു സാക്ഷി അവൾക്ക് അനുകൂലമായി ഒരു കാര്യം പറഞ്ഞാൽ അതിന്റെ വിശ്വാസ്യതയിൽ ചോദ്യം ചെയ്യപ്പെടണം. ഒരു സാക്ഷി, ഇപ്പൊ ഞാൻ കൊണ്ടുവരുന്ന സാക്ഷി എനിക്ക് അനുകൂലമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ചിലപ്പം തിരിമറി നടന്നിട്ടുണ്ടാവും. പക്ഷെ എനിക്കെതിരെ പറഞ്ഞാലോ, അത് വളരെ സത്യമായിരിക്കും. മനസ്സിലായില്ല? ഈ ഒരു പോയിന്റ് ആദ്യം നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് ബാക്കി വായിക്കാം. മിൻ അഹ്ലിഹ, അതുകൊണ്ടാണ് ഇവിടെ വളരെ പ്രധാനപ്പെട്ടായിട്ട് അള്ളാഹുവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞത് മിൻ അഹ്ലിഹ, അവളുടെ കൂട്ടത്തിൽ നിന്നുള്ളതെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ആ സാക്ഷി എന്താ പറയുന്നതെന്ന് നോക്കാം. ഇൻ കാന തമീസുഹു, ഇൻ കാന ആണെങ്കിൽ, ആയിരുന്നെങ്കിൽ, തമീസുഹു അദ്ദേഹത്തിന്റെ കുപ്പായം, ഒത്തല കുപ്പായം തന്നെ പ്രത്യേകം പറയുന്നു, കുദ്ദ കീറപ്പെട്ടത്, അത് എന്താണ് കർമ്മിണി പ്രയോഗം അല്ലെങ്കിൽ അനുകൂലം, കീറപ്പെട്ടതാണെങ്കിൽ മിൻ കുബുലിൻ മുൻവശത്ത് നിന്ന്, അപ്പോൾ അവൾ സത്യം പറഞ്ഞു. ഞാനിപ്പോ രണ്ടുപേരും രണ്ടു കൂട്ടരും രണ്ടു വിധത്തിലാണല്ലോ പറഞ്ഞത്. ഒന്ന് പറഞ്ഞ് താങ്കളുടെ കുടുംബത്തിൽപ്പെട്ട അല്ലെങ്കിൽ താങ്കളുടെ ഭാര്യയെ അക്രമം ഉദ്ദേശിക്കുന്നവനുള്ള പ്രതിഫലം ജയിലിൽ അടക്കപ്പെടുകയോ വേദനയേറിയ ശിക്ഷയോ അല്ലാതെ ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? യൂസുഫ് അലൈഹി സ്വലാം ഇവളെ അക്രമിച്ചു എന്നല്ലേ, അല്ലെങ്കിൽ ഉദ്ദേശിച്ചു, മോശമായ കാര്യം ഉദ്ദേശിച്ചു എന്നല്ലേ അവിടെ പറഞ്ഞത്. പക്ഷെ യൂസുഫ് അലൈഹി സ്വലാം എന്ത് പറഞ്ഞു? ഹിയ റാവദത്തിനി അന്നസീന, ഇവളാണ് എന്നെ വഹീകരിക്കാൻ ശ്രമിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ രണ്ടുപേരും ഓപ്പോസിറ്റ് ആയിട്ട് പറഞ്ഞല്ലോ. അപ്പൊ രണ്ടുപേരിൽ ആരാ സത്യം ആരാ കളവ് പറയുന്നത് എന്ന് ഈ സാക്ഷി പറയുന്നത്. ഇൻകാന കമീസുഹും കുദ്ദമിൻ ഖുബുലിൻ, മുൻവശത്ത് നിന്നാണ് കുപ്പായം കീറിയത് എങ്കിൽ, അവൾ പറഞ്ഞതാണ് സത്യം. വഹുവ മിനൽ കാതിബിൻ, വഹുവ അദ്ദേഹമാകട്ടെ, മിനൽ കാതിബിൻ, കളവ് പറയുന്നവരിൽ പെട്ടവനാണ്. ഇനി അദ്ദേഹത്തിന്റെ കുപ്പായം ആണെങ്കിൽ കുദ്ദ കീറപ്പെട്ടതാണ്, മിൻ ദുബുരി പിൻഭാഗത്ത് നിന്ന്, കഥവൻ, അപ്പൊ അവൾ കളവ് പറഞ്ഞു. വഹുവ അദ്ദേഹമാകട്ടെ, മിനം സ്വാദിക്കി, സത്യം പറയുന്നവരുടെ കൂട്ടത്തിലാണ്. ഇതാണ് സാക്ഷി, ഒരു ജനറൽ നിയമം എന്നുള്ള എനിക്ക് അവിടെ സാക്ഷി പറഞ്ഞു. രണ്ടായിരത്തൊന്നുകൊണ്ട് പറയാം. കാല അദ്ദേഹം അഥവാ യൂസുഫ് അലൈഹി സ്വലാം പറഞ്ഞു, ഹിയ അവളാണ് റാവദത്തിന് എന്നെ വശീകരിക്കാൻ ശ്രമിച്ചത്, അന്നഫ്തി എന്റെ എനിക്ക് വേണ്ടി, അതായത് എന്റെ ശരീരത്തിന് വേണ്ടി അല്ലെങ്കിൽ എന്നെ എനിക്ക് വേണ്ടി. ഒരു ഷഹീദ സാക്ഷി നിന്നു, ഷാഹിദുൻ ഒരു സാക്ഷി, മിൻ അഹ്ലിഹ അവളുടെ കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ അവളുടെ ആൾക്കാരിൽപ്പെട്ട, ഇൻ കാൻ, എന്നിട്ട് അദ്ദേഹം പറയണം, ഇൻ കാന കമീസുഹു അദ്ദേഹത്തിന്റെ കുപ്പായമാണെങ്കിൽ, കുദ്ദ കീറപ്പെട്ടത്, മിൻ ഖുബുലിൻ മുൻവശത്ത് നിന്നും, ഫസദ്ദഖത്, അവള് ഫസദ്ദഖത്ത് എന്നാണോ ഫസദ്ദഖത്ത്, അവള് സത്യം പറഞ്ഞു. വഹുവ അദ്ദേഹമാകട്ടെ, മിനൽ കാലിബിൻ, കളവ് പറയുന്നവരിൽ പെട്ടവരുമാണ്. ഇൻകാന കമീസുഹു അദ്ദേഹത്തിന്റെ കുപ്പായമാണെങ്കിൽ, കുദ്ദ കീറപ്പെട്ടത്, മിൻ ദുബുരിൻ പുറകു വശത്ത് നിന്ന്, അപ്പോൾ അവൾ കളവ് പറഞ്ഞിരിക്കുന്നു. വഹുവ മിനൽ സാദിഖീൻ, അദ്ദേഹം സത്യം പറയുന്നവരുടെ കൂട്ടത്തിൽ പെട്ടവരുമാകുന്നു. ഫലമ്മ റഅ, കണ്ടപ്പോൾ, ആരെ? അദ്ദേഹം കണ്ടപ്പോൾ, കമീസുഹു, അത് ആരാണ് കണ്ടത് എന്ന് അവിടെ പറയുന്നില്ല. എന്നുവെച്ചാൽ എല്ലാരും കണ്ടു എന്നുള്ള അർത്ഥത്തിലായിരിക്കാം. ഫലമ്മ റഅ, കണ്ടപ്പോൾ, കമീസുഹു അദ്ദേഹത്തിന്റെ കുപ്പായം, കുദ്ദ കീറപ്പെട്ടതായിട്ട്, മിൻ ദുബുരിൻ പിൻവശത്ത് നിന്നും, കാല പറഞ്ഞു, ഇന്നഹു തീർച്ചയായും ഇത് അല്ലെങ്കിൽ ഈ കാര്യം, മിൻ കൈദി കുന്ന, നിങ്ങൾ സ്ത്രീകളുടെ തന്ത്രങ്ങളിൽ പെട്ടതാണ്. കൈദി കുന്ന എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ന് പറയുമ്പോൾ കൈദിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പുരുഷന്മാർ, കൈദി കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്ത്രീകളുടെ തന്ത്രം അല്ലെങ്കിൽ കുതന്ത്രം, നിങ്ങളുടെ സ്ത്രീകൾ, നിങ്ങൾ സ്ത്രീകളാകുന്ന എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിലാകുമ്പോൾ സ്ത്രീകൾ എന്ന് പ്രത്യേകം പറയേണ്ടി വരുന്നു. അറബിയിലാണെങ്കിൽ പറയേണ്ട ആവശ്യമില്ല. കെയ്തിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ സ്ത്രീകളാണ്, ഇല്ലേ? പക്ഷെ മലയാളത്തിലാകുമ്പോൾ സ്ത്രീകൾ എന്ന് പ്രത്യേകം പറയേണ്ടി വരുന്നു. നിങ്ങളുടെ തന്ത്രത്തിൽ പെട്ടതാണ്, അഥവാ നിങ്ങൾ ബ്രാക്കറ്റിൽ സ്ത്രീകളുടെ തന്ത്രത്തിൽ പെട്ടതാണിത്. ഇന്ന തീർച്ചയായും കെയ്ത കുന്ന നിങ്ങളുടെ അഥവാ സ്ത്രീകളുടെ തന്ത്രങ്ങള് അവയും ഭയങ്കര വളരെ വമ്പിച്ചതാണ്. സ്ത്രീകളെ നിങ്ങളുടെ തന്ത്രം ഭയങ്കര തന്ത്രം തന്നെയാണ്. മനസ്സിലായത്? യൂസുഫ് അലൈഹി സ്ലാം എന്നെ വിളിച്ചിട്ട് പറയാം, അദ്ദേഹം ആര്? അജീബ്. അഴിദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അത് അറബ്, നിങ്ങൾ പറഞ്ഞ അറബല്ല, അറബ എന്ന് പറഞ്ഞാൽ പ്രദർശിപ്പിച്ചു. മഴ എന്ന് പറഞ്ഞാല് ഇവിടെ പിന്നെ സന്ദേശം കൊടുത്തു കഴിഞ്ഞാൽ മഴീനായിട്ട് പോയി എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? അവഗണിച്ചു പോയി എന്നാണ്. അങ്ങനെ ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് വന്നിട്ടുണ്ട് ആ പ്രയോഗമാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ആ അരി നീ അവഗണിച്ച് കളയുക, ഇതിനെ അന്ന് അവഗണിച്ചേക്കും. ഇങ്ങനെ ഒരു സംഭവത്തെ നീ അങ്ങ് വിട്ടേക്കും, മറന്നേക്കും എന്ന് യൂസുഫ് അലൈഹി ഇസ്ലാമിയോട് സത്യം മനസ്സിലായി. ഇവളാണ് തെറ്റ് ചെയ്തതെന്ന് എല്ലാവർക്കും ബോധ്യമായി, അവർ ആ കുടുംബത്തിനുള്ളിലുള്ളവർക്ക് മനസ്സിലായി. അപ്പൊ അജീദ് യൂസുഫ് അലൈഹി ഇസ്ലാമിനോട് പറയണം, അത് വിട്ടേക്കാൻ മറന്നേക്കുന്നത്, അതങ്ങ് അവഗണിച്ചേക്കും. എന്നിട്ട് ഭാര്യയോട് പറയണം, വസ്തഗ്ഫിരി, നീ എന്ത് ചെയ്യണം? നീ പാപമോചനം തേട്, നീ രംബിക്ക് നിന്റെ ഈ പാപത്തിന് നീ എന്ത് ചെയ്യണം? പാപമോചനം തേട്. ഇന്നക്കി, തീർച്ചയായും നീ കുന്തി, നീ ആയിത്തീർന്നിരിക്കുന്നു, മിനൽ ഖാസിഈൻ, പിഴച്ചവരിൽ അല്ലെങ്കിൽ തെറ്റ് ചെയ്തവരുടെ കൂട്ടത്തിൽ നീ ആയിരിക്കുന്നു. അപ്പൊ തിന്മ തെറ്റ് ചെയ്യുന്ന പിഴച്ചവരെ ഖത്തഈ അല്ലെങ്കിൽ ഖത്തഈ എന്ന് പറഞ്ഞാൽ തിന്മ, തിന്മ ഖാസിഈൻ, തിന്മ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നീ പെട്ടുപോയിരിക്കുന്നു. അതുകൊണ്ട് നീ പാപമോചനം, നിന്റെ തിന്മക്ക്, നിന്റെ കുറ്റത്തിന് പാപമോചനം തേടിക്കൊള്ളുക എന്ന് അദ്ദേഹം ഭാര്യയെ ഉപദേശിക്കുകയും ചെയ്തു. രണ്ടാഴ്ചയുള്ള പറയാം. ഫലമ്മ റഅ, കണ്ടപ്പോൾ, ഖമീസഹു, അദ്ദേഹത്തിന്റെ പിന്നെ കുപ്പായത്തെ, കുദ്ദ, കീറപ്പെട്ടതായിട്ട്, മിൻ ദുബുരിൻ, പുറകു വശത്ത് നിന്ന്, കാല പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, ഇന്നഹു, ആരാണ് അദ്ദേഹം എനിക്കറിയില്ല, കാല അദ്ദേഹം പറഞ്ഞു, ഇന്നഹു, തീർച്ചയായും കാര്യം, മിൻ കൈദി കുന്ന, നിങ്ങൾ സ്ത്രീകളുടെ തന്ത്രങ്ങളിൽ നിന്നുള്ള പെട്ടതാണ്. ഇന്ന, തീർച്ചയായും, കൈത കുന്ന, നിങ്ങളുടെ സ്ത്രീ അഥവാ സ്ത്രീകളുടെ തന്ത്രം, അവീമുൻ, വളരെ വമ്പിച്ചതാണ്. യൂസുഫു, യൂസുഫെ, ആരും, നീ അവഗണിച്ചേക്കുക അല്ലെങ്കിൽ അതിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞേക്കുക, അൻഹാദ, ഇതിനെ തൊട്ട് എന്ന് പറഞ്ഞാൽ ഈ സംഭവത്തെ തൊട്ട് നീ അവഗണിച്ചേക്കുക. വസ്തഗ്ഫിരി, നീ സ്ത്രീ എന്നുള്ള അവിടെ ഉണ്ട് വസ്തഗ്ഫിരി എന്ന് പറയും, നീ അഥവാ സ്ത്രീയെ എന്ന് പറയുന്നത് സ്ത്രീയെ വിളിച്ചിട്ട് സംബന്ധിച്ചിട്ട് പറയുന്നതാണ്. വസ്തഗ്ഫിരി, നീ പാപമോചനം തരുക, ലിജംബിക്ക്, നിന്റെ പാപത്തിന്, ഇന്നക്കി, തീർച്ചയായും, നീ അഥവാ സ്ത്രീ, കുന്തി, നീ ആയിരിക്കുന്നു, മിനൽ ഖാത്തിഈൻ, പിഴച്ചവരുടെ കൂട്ടത്തിൽ ആയിരിക്കുന്നു. കൂടുതലായി പോവാം. വഖാല നിസ്വത്തു, സ്ത്രീകൾക്കാണ് നിസ്വത്ത് എന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വഖാല നിസ്വത്തു, സ്ത്രീകൾ പറഞ്ഞു, ഫിൽ മദീനത്തി, ആ പട്ടണത്തിലെ സ്ത്രീകൾ പറഞ്ഞു, ഇമ്രഅത്തുൽ അസീസ്, അസീസിന്റെ ഭാര്യ, അസീസിന്റെ ഭാര്യ, തുറാവിദു ഫതഹ, ഫതൻ എന്ന് പറഞ്ഞാൽ എന്താ? ചെറുപ്പക്കാരൻ സുഹൃത്തിന് എന്തെങ്കിലും ഉണ്ടെന്നുണ്ട്, മനമുറത്തുള്ള ഒരു ഓർമ്മ. അവിടെ ചെറുപ്പക്കാരികളായ ഭാര്യ അല്ലെങ്കിൽ ഇണകൾ സ്വർഗവാസികൾക്ക് ഉണ്ടാകുന്ന അർത്ഥത്തിലാണ് അവിടെ അത്രാം. അപ്പൊ ചെറുപ്പക്കാരൻ എന്നാണ് ഫതൻ എന്ന് പറയുന്നത്. ഒരു ഫതാഹ, അവളുടെ ചെറുപ്പക്കാരന്, ഭാര്യക്കാരനെ, മനസ്സിലായത്, അവളുടെ ഭാര്യക്കാരനെ തുറാവിദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വശീകരിക്കാൻ ശ്രമിച്ചിരിക്കുന്നു.
പ്ലാൻ. അൻ നഫ്സിഹി, അദ്ദേഹത്തിന് വേണ്ടി, ഒരു ചെറുപ്പക്കാരന് വേണ്ടി ഒരു അജീസിന്റെ ഭാര്യ എന്തെയ്തിരിക്കുന്നു, വശീകരിക്കാൻ ശ്രമിച്ചിരിക്കുന്നു എന്ന് ആഗ്രഹമൊക്കെ പാട്ടായി. അതിനോടൊരു താല്പര്യം എന്ന് പറഞ്ഞപ്പോ എങ്ങനെയായാലും ഇങ്ങനത്തെ വിഷയത്തിലാണല്ലോ മനുഷ്യന്മാർക്ക് താല്പര്യം ഭയങ്കര കൂടുതൽ. അതുകൊണ്ട് തന്നെയാണ് വ്യഭിചാരം നടത്തിയാൽ നാല് സാക്ഷികളാണോ എന്നാണ്, ഇങ്ങനത്തെ ആവശ്യമില്ലാത്ത വർത്താനം പ്രചരിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇസ്ലാമിന്റെ നിയമമാണ് നമ്മുടെ കാലത്ത് വന്നത്. എന്ത്, ഒരു വ്യഭിചാരം കുറ്റം ആരെങ്കിലും ആരോപിച്ചാൽ അതിന് നാല് സാക്ഷികളെ കൊണ്ടുവരണമെന്ന് പറഞ്ഞ്, ഒരിക്കലും നാല് സാക്ഷികളെ ഒരു വ്യഭിചാര കുറ്റത്തിന് കണ്ടെത്താൻ സാധിക്കില്ല. അതുപോലെ മൂവിയിലൊക്കെ ആക്കിയിട്ട് കൊണ്ടുവരുന്നതല്ലാതെ, ഇന്നത്തെ കാലത്തുള്ള അല്ലാതെ, അല്ലാതെ ഒരു വ്യഭിചാരം നടക്കുമ്പോൾ നാല് സാക്ഷികൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നഗമായ അല്ല അല്ല. പക്ഷെ അങ്ങനെ ഒരു പ്രചരണം ഒഴിവാക്കുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ, അങ്ങനെ പറഞ്ഞു വരുത്തരുത്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ട് നാല് സാക്ഷിയെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, അയാളെ 80 അടിയൊഴി, എന്നിട്ടോ ജീവിതത്തിൽ അയാളുടെ സാക്ഷ്യം സ്വീകരിക്കില്ല. ഇതാണ് ഇസ്ലാമിൻ്റെ നടപടിക്രമം എന്ന് പറഞ്ഞ പോലെ. ഇവിടെ വാസ്തവത്തിൽ ഈ സംഭവം പുറത്ത് പറയരുതായിരുന്നു, ഇതൊന്നും പറഞ്ഞെടുക്കാൻ പറ്റിയ ഒരു വിഷയമല്ലല്ലോ. പക്ഷെ ആളുകൾക്ക് ഏറ്റവും താല്പര്യം ഇങ്ങനത്തെ വിഷയം പറയാനാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത് ഈ വിഷയം നാട്ടിൽ പറയുന്നത്. അല്ലെങ്കിൽ ഇത് അതിൻ്റെ ആ വീട്ടിനകത്ത് മാത്രം സംഭവിച്ച അവരുടെ തന്നെ കുടുംബത്തിലുള്ള ഒരാൾ സാക്ഷ്യം പറഞ്ഞ് കാര്യം അവിടെ തീരുമാനിച്ച് അവസാനിച്ച വിഷയമാണ്. അതോടുകൂടി ക്ലോസ്ഡ് ചാപ്റ്ററാണ്. പിന്നീട് അവൾ ഇതിനു വേണ്ടി ശ്രമിക്കുകയില്ല എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. പക്ഷെ ഇത് തൽക്കാലം ഈ വിഷയം അവിടെ ക്ലോസ്ഡ് ആണ്. കഴിഞ്ഞ ഒരു പോയ ഒരു സംഭവമാണ്, അത് മൂടി തീർന്നു. നീ നിന്റെ പാപത്തിന് പാപമോചനം തേടാന്ന് പറഞ്ഞ് അവസാനിച്ചാണ്. പക്ഷെ ഇത് പുറത്തേക്ക് പോയി എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് കാല നിസ്ബത്തിൽ സ്ത്രീകളിൽ പറഞ്ഞു മദീനത്തി പട്ടണത്തിലുള്ള ഇമ്ര അസുൽ അജീസി, അജീസിന്റെ ഭയ, അജീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മന്ത്രിസ്ഥാനോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ ഒക്കെ സ്ഥാനത്തിരിക്കുന്ന ഫിറൗന്റെ കൊട്ടാരത്തിലുള്ള ഒരു കാര്യമായ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിത്വം, അദ്ദേഹത്തിന്റെ ഭാര്യ തുറാവിദു ഫസാഹ, അവളുടെ ബാല്യക്കാരനെ പിന്നെ വശീകരിക്കുവാൻ ശ്രമിച്ചിരിക്കുന്നു. അന്നത്തിഹി, അവൻ അദ്ദേഹത്തിന് വേണ്ടി അല്ലെങ്കിൽ അവന് വേണ്ടി എന്നുവെച്ചാൽ ഒരു അടിമ പുരുഷനെ വശീകരിക്കാൻ ശ്രമിച്ചിരിക്കുന്നു എന്ന് നാട്ടിൽ പാട്ടായി. സ്ത്രീകളൊക്കെ പറഞ്ഞു നടക്കാൻ തുടങ്ങി. അവളുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ പിന്നെ പൂർണ്ണ വനം ഉള്ളിൽ ഫുള്ള് ഒരു പുക നിറഞ്ഞ പോലെ നിറഞ്ഞിരിക്കുന്നു. എന്റെ ശുഭൻ, ഒരു പ്രേമം. ഭർത്താവുള്ള ഒരു സ്ത്രീയെ കുറിച്ചാണ് ആളുകൾ പറയുന്നതെന്ന് കൂടി ഓർക്കണം. ഒരു ചെറുപ്പക്കാരന് വേണ്ടിയുള്ള പ്രേമം അവളുടെ മനസ്സിൽ നിറഞ്ഞിരിക്കുന്നു എന്ന് ആ സ്ത്രീകൾ പറയണ്ടായി. ഇന്ന തീർച്ചയായും നാം ലനറാഹ, അവളെ നാം കാണുക തന്നെ ചെയ്യുന്നു. ഫീ ദലാലി മുബീൻ, വ്യക്തമായ വഴികൾ. അത്ര മതിയല്ലേ. അഊദു ബില്ലാഹി